بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എല്ലാ ഓരോരുത്തരോടും ആദ്യമായി വസീയത്ത് ചെയ്യുന്നു. ലോകാന്ത്യത്തിൻ്റെ അടയാളങ്ങളായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത്, ഖുർആനിൽ പ്രഖ്യാപിക്കപ്പെട്ടതും അതിനു പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നതുമായ വരാനിരിക്കുന്ന കാര്യങ്ങൾ, പ്രവചനങ്ങൾ, പ്രത്യേകിച്ചും ലോകാവസാനത്തോടടുത്ത് നിർബന്ധമായും ഇവിടെ പുലരുമെന്നുറപ്പുള്ള കാര്യങ്ങൾ, ആ പറയപ്പെട്ട ഓരോന്നും നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ നേരിൽ കാണുന്നതിന് തുല്യമാണ്. അവസാന നാളുകളിൽ മഴ ധാരാളമായിട്ടുണ്ടാകും, പക്ഷേ ചെടികൾ മുളയ്ക്കുകയില്ല. കുറെ കൂടി കഴിഞ്ഞാൽ മഴ തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടം വരും. വ്യത്യസ്തമായ പരീക്ഷണങ്ങളും ഫിത്തനകളും നിറഞ്ഞു നിന്ന് നേരം വെളുക്കുമ്പോൾ മുഅ്മിനായി കണ്ടവനെ വൈകുന്നേരമാകുമ്പോൾ കാഫറായി കാണുന്ന വേദനയേറിയ അവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നലെ ഖുർആൻ ആയത്തോതി തൗഹീദിലേക്ക് ക്ഷണിച്ച് പഠിപ്പിച്ചിരുന്ന ആളുകൾ ഇന്ന് രാവിലെ ഖുർആനെ സംബന്ധിച്ച് അത് കുട്ടികൾ വായിക്കുന്ന ഒരു കഥാപുസ്തകം പോലെയാണ് എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് ലോകാവസാനത്തെക്കുറിച്ച് ഏതെല്ലാം താക്കീദുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അൻ തഖൂല നഫ്സുൻ യാ ഹസറത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ വഇൻ കുൻതു ലമിന സാഹിരീൻ. ഓരോ ആത്മാവും പറയും എന്നതിനാലാണ് അൻ തഖൂല നഫ്സുൻ യാ ഹസറത്ത എന്റെ ഖേദമേ അലാ മാ ഫറത്തു ഫീ ജംബില്ലാ അള്ളാഹുവിന്റെ ഭാഗത്ത് ഞാൻ അതിരുവിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാതെ ഞാൻ അതിലംഘിച്ചിരിക്കുന്നു. വൈൻ കുൻതു ലമിന സാഹിരീൻ, അങ്ങനെ ഞാൻ കളിയാക്കുന്ന ദീനിനെ തന്നെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലായിപ്പോയല്ലോ എന്ന് മറ്റുവല്ലവരും പറയുമോ എന്നതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാനും റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടതിനെ പിൻപറ്റാനുമുള്ള കൽപ്പനയിൽ എന്തിനാണ് നമ്മൾ റബ്ബിലേക്ക് മടങ്ങുന്നത്? ആദ്യം പറയുന്നത് അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹു എന്നാണ്. അടുത്ത ആയത്തിൽ പറയുന്നത് വത്തബി വഹ്സനമാ ഉൻസലയിലേക്കും മിർ റബ്ബിക്കും എന്നാണ്. നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടത് ഏറ്റവും മികച്ചത് നിങ്ങൾ സ്വീകരിക്കണം. എന്തിനാണ് എപ്പോഴും തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ നിന്ന് പിന്മാറി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നത്? എന്തിനാണ് അള്ളാഹുവിന്റെ കിതാബിലേക്ക് നമ്മൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നത്? നാളെ അള്ളാഹുവിന്റെ അരികിൽ ചെന്ന് നമ്മൾ പറയേണ്ടി വരരുത്, വല്ലാത്തൊരു കഷ്ടം തന്നെ, ഞാൻ റബ്ബിന്റെ ഭാഗത്ത് ഒരുപാട് അതിരുവിട്ടുപോയി, അതായത് ഞാൻ ഖേദിച്ചു മടങ്ങിയില്ല, തൗബ ചെയ്തില്ല, ഞാൻ കിതാബിനെ ഇത്തിബാ ചെയ്തില്ല എന്ന് നാളെ പറയാതിരിക്കാൻ വേണ്ടി, അതേപ്രകാരം തന്നെ ഞാൻ ദീനിനെ കളിയാക്കുന്ന, ഇസ്ലാമിനെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനായിപ്പോയല്ലോ എന്ന് നാളെ ഖേദപ്രകടനം നടത്താതിരിക്കുന്നതിനു വേണ്ടിയാണ് പിന്നെ ഇപ്രകാരം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും അള്ളാഹു ഇറക്കിയ ഏറ്റവും മികച്ച കിതാബിനെ അഥവാ ഖുർആനിനെ അതേപോലെ അതിന്റെ വിവരണത്തെ അള്ളാഹുവിന്റെ ശിക്ഷയും ലോകാവസാനവും വരുന്നതിന് മുമ്പ് പിന്തുടരണം എന്ന് കൽപ്പിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ, അല്ലെങ്കിൽ നീ ഇങ്ങനെയായിരിക്കും പറയുക, അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നിരുന്നുവെങ്കിൽ ഞാൻ മുത്തഖിയാകുമായിരുന്നല്ലോ. അത് നാളെ പറഞ്ഞിട്ട് കാര്യമില്ല. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഒരാൾ പറയാം, അള്ളാഹു ഹിദായത്ത് തന്നാൽ ഞാൻ നരകത്ത് പോകേണ്ടി വരില്ലല്ലോ. അങ്ങനെ നിങ്ങൾ നാളെ പറയേണ്ട ഗതി വരാതിരിക്കാനാണ് നിങ്ങളിൽ ഇത്തിബാ ഉണ്ടാകണം, അതേപ്രകാരം നിങ്ങൾ ഇനാബത്തുണ്ടാകണം, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം, അള്ളാഹുവിന്റെ കിതാബിനെ അവനിൽ നിന്ന് ഇറക്കപ്പെട്ട അഷ്ടനായ കിതാബിനെ നിങ്ങൾ പിൻപറ്റണമെന്ന് സൂറത്തു സുമറിലെ 56 മുതൽ 58 വരെയുള്ള ആയത്തുകളിൽ ഈ വിഷയമാണ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിലോ ഔ തഖൂല ഹീന തറല അദാബ ലൗ അന്നലി കറ ഫഅകൂന മിനൽ മുഹ്സനീൻ,
അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷ കൺമുന്നിൽ കാണുമ്പോൾ, നരകാഗ്നി തൊട്ടു മുന്നിൽ കാണുമ്പോൾ നിങ്ങൾ പറയും, അള്ളാഹുവെ ഒരവസരം കൂടി ഞങ്ങൾക്ക് തരൂ, ഒന്നുകൂടി ഭൂമിയിലേക്ക് മടക്കൂ, ഞങ്ങൾ നന്മ ചെയ്തുകൊള്ളാം, മുഹ്സനുകളിൽ ഉൾപ്പെട്ടുകൊള്ളാം. ഇങ്ങനെയുള്ള ന്യായങ്ങളൊക്കെ നാളെ പറയേണ്ട ഒരു ഗതി വരരുത്. ആരാണ് നാളെ അള്ളാഹുവിന്റെ അരികിൽ വന്നിട്ട് ഞങ്ങൾ അള്ളാഹിന്റെ ഭാഗത്ത് തെറ്റ് ചെയ്തു പോയല്ലോ, അതിരുവിട്ടുപോയല്ലോ, അതേപ്രകാരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ദീനിനെ പരിഹസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടുപോയല്ലോ, അള്ളാഹു ഞങ്ങളെ മുത്തഖികളിൽ പെടുത്തിയിരുന്നെങ്കിൽ ഈ ഒരു ഗതി വരുമായിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരവസരം കൂടി അള്ളാഹു തന്നാൽ, ഒരവസരം കൂടി തന്നാൽ നാളെ ഞങ്ങൾ നന്മ ധാരാളമായി പ്രവർത്തിക്കാമല്ലോ, ഇങ്ങനെ പലതും പറഞ്ഞു നോക്കും. പക്ഷേ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഈ പറയുന്ന വാക്കിന് വല്ല പ്രസക്തിയുണ്ടോ? ഒരു പ്രസക്തിയില്ല. അതേപ്രകാരം ലോകാവസാനത്തിന്റെ ഏറ്റവും അന്തിമമായ അടയാളങ്ങൾ വന്നുകഴിഞ്ഞതിനു ശേഷം ആരെങ്കിലും ഈമാനിന്റെ വാചകം പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അരികിൽ ഒട്ടും തന്നെ പരിഗണിക്കപ്പെടുന്നതല്ല എന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതും മനസ്സിരുത്തേണ്ടതുമാണ്. അൽ അമാറാത്തു ഹറസാത്തും മൻലൂമാത്തും ഫീ സിൽക്കിൻ,
ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നൂലിൽ ചിട്ടയായി കോർത്തിരപ്പെട്ട മുത്തുകളാണ്. ഫൈൻ യഖത ഇസ്സിൽഖു യത്ബഅഹാ ബഅള, ആ നൂല് പൊട്ടിപ്പോയാൽ ഒന്നിനു പിറകെ ഒന്നായി മറ്റേത് വന്നുകൊണ്ടേയിരിക്കും. ആദ്യത്തെ അടയാളം അത് വരും, തൊട്ടുപിന്നാലെ അടയാളം വരും, അവസാനം ലോകം അവസാനിക്കുക തന്നെ ചെയ്യും. ഇതാണ് സംഭവിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിൽ സ്വഹീഹായി ഉദ്ധരിച്ചത്, ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ അസിൽസിലത്തു സ്വഹീഹയിൽ ഉൾപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സ്വഹാബികളുടെ അരികിലേക്ക് കടന്നു വന്നത് നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അൻ ഹുദൈഫത ബിനി ഉസൈദിൽ ഗഫ്ഫാരി റളിയല്ലാഹു അൻഹു ഖാൽ, ഹുദൈഫ റളിയല്ലാഹു അൻഹു വില്ലുന്നുള്ള നിവേദനം അദ്ദേഹം പറഞ്ഞു, ഇത്ര നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈന, ഞങ്ങളുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കടന്നു വന്നു, അദ്ദേഹം ഞങ്ങളെ ശ്രദ്ധിച്ചു, വനഹനുന തദാക്കർ, ഞങ്ങൾ പരസ്പരം ദിക്റിലാണ്, ദീനിനെ കുറിച്ച് ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖാല, അദ്ദേഹം ചോദിച്ചു, മാത്തത് കുറൂൻ, ഏത് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്, എന്താണ് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്? ഖാലു നദ്കുറു സാ, ഞങ്ങൾ ലോകാന്ത്യത്തെക്കുറിച്ച്, ലോകം അവസാനിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലൻ തഖൂമ ഹത്താ തറൌ ഖബ്ലഹാ അശറ ആയാത്തിൻ, പത്ത് ദൃഷ്ടാന്തങ്ങൾ വരാതെ അതിനു മുമ്പ് ലോകാവസാനം സംഭവിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു, അദ്ദുഹാനു വദ്ദജ്ജാലു വദ്ദാബ്ബ, ഒന്ന് സവിശേഷമായ ഒരു പുകപടലം, അതേപോലെ ദജ്ജാൽ, പിന്നെ ദാബത്ത് ഒരു പ്രത്യേകമായ ജീവി, വതുലൂ ശംസു മിൻ മഗ്‌രിബിഹ, പടിഞ്ഞാറിൽ നിന്നുള്ള സൂര്യന്റെ ഉദയം, വനുസൂലു ഈസ ബിനി മറിയം അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിന്റെ ഇറക്കം, വയഉജൂജു വമഉജൂജ്, അതേപോലെ യഉജൂജു മഉജൂജ് എന്ന് പറയുന്ന രണ്ട് തമ്മാടി കൂട്ടങ്ങൾ, വസലാസത്തു ഖുസൂഫ്, പിന്നീടുള്ള മൂന്ന് കാര്യങ്ങൾ, ഭൂമിയിലേക്ക് കെട്ടിടങ്ങളൊന്നാകെ പിളർന്നു താഴലാണ്, ഹസ്വം ബിൽ മശ്‌രിഖ്, ഒന്ന് കിഴക്ക് ഭാഗത്തുള്ള പിളർന്നു താഴൽ, വഹസ്വം ബിൽ മഗ്‌രിബ്, മറ്റൊന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള പിളർന്നു താഴൽ, മറ്റൊന്ന് വഹസ്വം ബി ജസീറത്തുൽ അറബ്, അറേബ്യയിലുള്ള ഭൂമിയാഗമാനം താഴേക്ക് പിളർന്നു പോകൽ, ഇതാണ് വാഹിറു ദാലിക്. ഇതിലെ അവസാന തടയാളം നാറുൻ, ഒരഗ്നിയാണ്, തഖ്റുജു മിനൽ യമൻ, യമനിൽ നിന്നാണ് ആ അഗ്നി പുറപ്പെടുന്നത്, തത്തുതറദുന്നാസു ഇലാ മഹ്ശരിഹിം, അപ്പോൾ ജനങ്ങൾ അവരെ ലോകാവസാനത്തിൽ ഒരുമിച്ച് നശിക്കേണ്ട ഒരു മൈതാനത്തേക്ക്, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് അവരെല്ലാം മാറ്റിത്തെളിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഫിത്തനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫിത്തനകളെ എപ്രകാരമാണോ സൂക്ഷിക്കേണ്ടത്, ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ, പ്രത്യേകിച്ചും ലോകാവസാനത്തിലെ ഏറ്റവും അവസാനത്തെ അടയാളങ്ങളെ, ഏറ്റവും വലിയ അടയാളങ്ങളെ, ഫിത്തനകളെ ഏതു പ്രകാരം ജാഗ്രതയോടുകൂടിയാണോ മനസ്സിലാക്കുന്നത്, ആ രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വേറെയും ചില കാര്യങ്ങൾ വലിയ അടയാളങ്ങളിൽ ഉൾപ്പെടുത്തിയത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതേപ്രകാരം തന്നെ അതിന്റെ ആ ക്രമമനുസരിച്ച്, ഏറ്റവും വലിയ അടയാളങ്ങളെ ക്രമമനുസരിച്ച് നാം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊന്നാമതായി സംഭവിക്കുന്നത് അൽ മഹ്ദി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി മുസ്ലിം ഉമ്മത്തിന്റെ ഭരണ നേതൃത്വം ഏറ്റെടുക്കും എന്നുള്ളതാണ്. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളുടെ വരമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരുടെ മകൻ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഉള്ള ഒരു വ്യക്തിയാണ് അൽ മഹ്ദി. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു മസ്ഊദിൽ നിന്നുള്ള നിവേദനം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ തദ്ഹബി ദുനിയ ഹത്താ യംലിക അൽഅറബ റജുലുൻ മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ അറബികളെ ഭരിക്കുന്നതുവരെ ഈ ലോകം ഇല്ലാതായി പോവുകയില്ല. യുവാതു ഇസ്മഹു ഇസ്മി, അയാളുടെ പേര് എന്റെ പേരിനോട് യോജിച്ചു നിൽക്കും. വസ്മു അബീഹി ഇസ്മാബി, അയാളുടെ പിതാവിന്റെ പേര് എന്റെ പിതാവിന്റെ പേരിനോട് യോജിച്ചു നിൽക്കുന്ന പേരാണ്. അതായത് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുല്ല എന്നായിരിക്കും. യംലഉൽ അർള അദ്ലൻ വഖിസ്ത, അദ്ദേഹം ഭൂമിയിൽ നീതിയും ന്യായവും നിറയ്ക്കും. ഖമാ മലിയത്ത് ജൗറൻ വലുൽമ, അവിടെ അനീതിയും അന്യായവും നിറഞ്ഞിരുന്നതുപോലെ. അതായത് മഹ്ദിയുടെ വരവിന് മുമ്പ് ഈ ഭൂമിയിൽ ആകമാനം ഇരുട്ടാണ്, എല്ലായിടത്തും അനീതിയാണ്, അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്, എല്ലാവർക്കും മറ്റുള്ളവരെ തമ്മാടികളും തിന്മ ചെയ്യുന്നവരുമായിട്ടല്ലാതെ കാണാൻ പറ്റാത്ത അങ്ങനെ ഇരുട്ടും തിന്മയും അനീതിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുസ്ലിം ഉമ്മത്തിന് അറബികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് അൽ മഹ്ദി എന്നറിയപ്പെടുന്ന ഒരാൾ ഭരണാധികാരിയായി കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട്, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, യഖ്റുജു ഫീ ആഖിരി ഉമ്മത്തിൽ മഹ്ദി, ഈ എന്റെ ഉമ്മത്തിന്റെ അവസാനത്തിൽ മഹ്ദി എന്ന് പറയുന്ന ഒരാൾ വരും. യസ്ഖീഹില്ലാഹുൽ ഗൈസ വതഖ്റുജുൽ അർള നബാതുഹ വയൂത്തിൽ മാല സിഹാഹൻ വതുക്സിറുൽ മാശിയത വതുളിമുൽ ഉമ്മത, അദ്ദേഹം മുഖേന അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിക്ക് മഴ നൽകുന്നു, ഇവിടെ ചെടികൾ മുളയ്ക്കുന്നു, ഇവിടെ ധാരാളമായ സ്വത്തുക്കൾ ഉണ്ടാകുന്നു, അതേപോലെ കന്നുകാലികൾ വർദ്ധിക്കുന്നു, ഈ ഉമ്മത്തിന്റെ വലിപ്പം പെരുകുന്നു, മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു വിഭാഗമായി മാറുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മഹ്ദിയുടെ കാലഘട്ടമുണ്ടാകും. യഈശു സബ്ഹാനഹു സമാനിയൻ, ഏഴോ എട്ടോ വർഷം യഈനി ഹിജ്ജൻ ഹജ്ജുകാലമാണ് അദ്ദേഹം ജീവിച്ചിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഓരോന്നും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘമായി മുസ്ലിം ഉമ്മത്ത് മാറുന്നത് ഇപ്പോൾ തന്നെ നാം കാണുന്നുണ്ട്. ഇവിടെയുള്ള ഏതൊരു മതവിഭാഗത്തെ എടുത്തു പരിശോധിച്ചാലും വർഷം തോറും ഓരോ മതവിഭാഗത്തിനും അതിലുണ്ടാകുന്ന വളർച്ചയും വർധനവും അതിന്റെ ഇരുന്നൂറിരട്ടിയിലധികമാണ് മുസ്ലിം ഉമ്മത്തിൽ ഇന്ന് ലോകത്തെമ്പാടുമുള്ള വളർച്ച എന്ന് നമുക്കറിയാം. ഇസ്ലാമിനെ തമസ്കരിക്കാനും ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിനെ കരിവാരിത്തേക്കാനും ഇസ്ലാമിനെ കുറിച്ച് കള്ളവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത വലിയ വലിയ സംഘങ്ങളും പ്രസ്ഥാനങ്ങളും ലോകത്തിന്റെ നാനാദിക്കുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അതിന് മുന്നണി പോരാളികളായി നിൽക്കുന്ന ആളുകൾ വരെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരാൻ തക്കവണ്ണം ഇസ്ലാമിന്റെ വളർച്ചയും ഇസ്ലാമിന്റെ പെരുപ്പവും വലുപ്പവും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം, അതേ ഇമാം മഹ്ദിയുടെ ഭരണാധികാരം വരുന്നതോടെ മുസ്ലിങ്ങൾ എണ്ണത്തിൽ കൂടുതലായി ഈ ലോകത്തുണ്ടാകും. ഐശ്വര്യവും സമൃദ്ധിയും അവർക്ക് ഭൌതികമായും ഇവിടെ ഉണ്ടാകും എന്ന് ഇമാം മഹ്ദിയുടെ വരവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ഉമ്മു സലമ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസ്, അവർ പറഞ്ഞു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഈ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഈ മഹ്ദിയെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ദീർഘമായ ഹദീസിന്റെ ഒരു ഭാഗം, ഫയതീഹി നാസും മിൻ അഹ്ലി മക്ക ഫയഖ്റുജൂനഹു വഹുവ കാരിഹുൻ ഫയുബായിഉനഹു ബൈന റുക്നി വൽ മഖാം, ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും മഹ്ദിയുടെ അരികിലേക്ക് ആളുകൾ വരും. ഈ മഹ്ദി കാഴ്മാലയത്തിന്റെ അരികിൽ വന്നിരിക്കും. റുക്കനിന്റെയും മക്കാമിന്റെയും ഇടയിൽ, റുക്കനിന്റെയും മക്കാമിന്റെയും ഇടയിൽ, കഴബയുടെ തൂണിന്റെയും അതേപോലെ മക്കാം ഇബ്രാഹിമിന്റെയും ഇടയിലായി അദ്ദേഹം ലോകത്തുള്ള ആളുകളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഉമ്മു സലമ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് 7 വർഷമാണ് അല്ലെങ്കിൽ 8 വർഷമാണ്. അബൂദാവൂദിന്റെ സുനനിൽ പറയുന്നത് അൽ മഹ്ദി യുമിന്നി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു മഹ്ദി എന്നിൽ നിന്നുള്ളവനാണ് അഥവാ അഹ്ദ് ബൈത്തിൽ നിന്നുള്ളവനാണ്. അജ്ലൽ ജബ്ഹത്തി അഖ്ലൽ അൻഫി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശാലമായ നെറ്റിത്തടവും അതേപോലെ തന്നെ ഉയർന്ന നാസികയുമുള്ള വ്യക്തിയാണ്. എന്നിട്ട് അവസാനം കാണുമ്പോ എം ലി കുസബു ഹസനീൻ, അദ്ദേഹം 7 വർഷങ്ങളാണ് ഈ ഭൂമിയിൽ ഭരണം നടത്തുക എന്നും. അന്ന് സമുദായത്തിൽ സമൃദ്ധിയുണ്ടാകും, മഴയുണ്ടാകും, വിളവുണ്ടാകും, നിയമത്തുകൾ വർദ്ധിക്കും, കന്നുകാലികൾ പെരുകും. ഇതെല്ലാം ഈ വേറെയും നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹദീസുകൾക്ക് പുറമെ ധാരാളം ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഒരു റിപ്പോർട്ടിൽ അൽ മഹ്ദിയു മിൻ ഔത്തറത്തി മിൻ വലദി ഫാത്തിമ, മഹ്ദി എന്ന് പറഞ്ഞാൽ എന്റെ ഇത്തരത്തിൽപ്പെട്ട എന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ്, അതായത് ഫാത്തിമയുടെ സന്തതി പരമ്പരയിൽ, അതായത് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലാണ് അദ്ദേഹം കടന്നു വരിക എന്നർത്ഥം. അങ്ങനെ കഅബയുടെ അരികിൽ റുക്നിനും അതേപോലെ മക്കാം ഇബ്രാഹിമിനും ഇടയിൽ നിന്ന് അദ്ദേഹം ബൈഅത്ത് സ്വീകരിക്കും. ഇബ്നു കസീർ ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു വയുഅയ്യദു ബിനാസിൻ മിൻ അഹ്ലിൽ മശ്രിഖി യൻസുറൂനഹു വയുഖീമൂന സുൽത്താനഹു വയുശയ്യിദൂന അർകാനഹു. അങ്ങനെ ഒരു വലിയ വിഭാഗം കിഴക്കു ഭാഗത്ത് നിന്നുള്ള ആളുകൾ, അറേബ്യയും ഏഷ്യൻ രാജ്യങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന അഹ്ലുൽ മശ്രിഖുണ്ടല്ലോ, ഈ അഹ്ലുൽ മശ്രിഖിലെ ആളുകൾ അവരെല്ലാവരും ചേർന്നാണ് മഹ്ദിക്ക് പിൻബലം നൽകുന്നത്. അവരെല്ലാം മഹ്ദിയുടെ കൊടിക്കീഴിലാണ്. യൻസുറൂനഹും, ഈ കിഴക്കൻ ഭാഗങ്ങളിലുള്ള ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾ മുഴുവൻ മഹ്ദിയെ സഹായിക്കുന്നവരാണ്. വയുഖീമൂന സുൽത്താനഹും, മഹ്ദിയുടെ ആധിപത്യം നിലനിർത്തുന്നു. വയുശയ്യിദൂന അർകാനഹും, അദ്ദേഹത്തിന്റെ ഭരണസ്തംഭങ്ങളെയെല്ലാം അവർ ശക്തിപ്പെടുത്തുന്നു. അത് എന്നിങ്ങനെ പരിചയപ്പെടുത്തിയത് കാണാൻ സാധിക്കും. വത്തക്കൂനുറായത്തും സവാദ, അവരുടെ പതാക എന്ന് പറഞ്ഞാൽ അത് കറുപ്പാണ്. സവാദൻ ഐലാം, അത് അതും കറുപ്പാണ് എന്ന് പറയുവാം. സിയുൻ അലൈഹിൽ വഖാർ, അൽ വഖാർ എന്ന് തൊങ്ങലുള്ള സവാദൻ, അൽ വഖാർ എന്നറിയപ്പെടുന്ന കറുത്ത ഒരു കൊടിയാണ് അവർക്കുള്ളത് എന്ന് കാണാൻ സാധിക്കും. ലിഅന്ന റായത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാനത്ത് സൗദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകയും കറുപ്പ് നിറമുള്ളതായിരുന്നു. യുഖാലു ലഹൽ ഉഖാബ്, അതിന്റെ പേര് ഉഖാബി എന്നായിരുന്നു. ഉഖാബി എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് കറുത്ത ഒരു പതാക ഉണ്ടായിരുന്നതുപോലെ വഖാർ എന്ന പേരിൽ മഹ്ദിക്ക് ഒരു കറുത്ത നിറത്തിലുള്ള പതാക ഉണ്ടായിരിക്കുമെന്ന് വിവിധ റിപ്പോർട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ നിഹായയിൽ മഹ്ദിയെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിന്റെ മറ്റൊരു റിവായത്താണ് ഇവിടെ പറയുന്നത്. യഖ്റുജു ഫീ ആഖിരി ഉമ്മത്തിൽ മഹ്ദി യസ്തഹില്ലാഹുൽ ഗൈസ വതുഖ്റിജു അർല നബാതഹ എന്നാണ്. അള്ളാഹു അയാൾക്ക് മഴ നൽകും, അതേപോലെ ആ ഭരണാധികാരി മുഖേന അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാന തആല ഭൂമിയിൽ പിന്നെ ചെടികളെ മുളപ്പിക്കും എന്നുള്ള കാര്യങ്ങൾ അവിടെയും പറഞ്ഞിരിക്കുന്നു. 7-8 വർഷം അദ്ദേഹം ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു. മുത്തവാത്തരായ ഹദീസുകളിലൂടെയാണ് മഹ്ദിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഓരോന്നും ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. മുത്തവാത്തരായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ധാരാളം സഹാബികൾ, 1, 2, 5, 6, 10, 20 അതിലേറെ സഹാബികൾ, ദശക്കണക്കിന് സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് മഹ്ദിയെക്കുറിച്ചുള്ള ധാരാളം റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അത്ര തന്നെ താപീയങ്ങൾ, അതിനേക്കാൾ കൂടുതൽ താപീയങ്ങൾ സ്വഹാബികളിൽ നിന്ന്, ഓരോ സ്വഹാബിയിൽ നിന്നും ഇപ്രകാരം ഉദ്ധരിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് തബൂ താപീയങ്ങൾ, അങ്ങനെ ഹദീസിന്റെ പരമ്പരയിൽ ഇസ്നാദിൽ ഓരോ കണ്ണിയിലും ഇങ്ങനെ ദശക്കണക്കിന് ആളുകൾ സമൃദ്ധമായി ഉണ്ടായിരിക്കുന്ന ഏറ്റവും ശക്തി ബലവത്തായ ഹദീസുകളിലൂടെയാണ് ഇമാം മഹ്ദി ലോകാന്ത്യത്തിന്റെ അടയാളമായി ലോകമടക്കി ഭരിക്കുന്നതും അന്ന് മുസ്ലിം ഉമ്മത്തിന് വർധനമുണ്ടാകുന്നതും ഭൌതികമായ ശക്തി ഉണ്ടാകുന്നതും ഭൂമിയുടെ മധ്യഭാഗത്ത് കിഴക്കൻ രാജ്യങ്ങളിൽ ഉള്ള മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ചുകൂട്ടി തന്റെ പടയാളികളാക്കിക്കൊണ്ട് അദ്ദേഹം ഭരണവും പടയോട്ടവും നടത്തുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മഹ്ദിയുടെ കാലത്ത് ഏറ്റവും സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ കൂടി സംഭവിക്കും. കുറഞ്ഞ കാലമാണ് അദ്ദേഹത്തിന്റെ ഭരണകാലമെങ്കിലും അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ദജ്ജാൽ വരിക.
അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ദജ്ജാലിനെ വധിച്ചു കളയാൻ വേണ്ടി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരിക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മഹദിക്ക് മാത്രം പ്രത്യേകമായി പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ള ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്ത ഒരു മഹാഭാഗ്യമാണ് ഒരു നബി ഒരു റസൂൽ തന്റെ പിറകിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു സാഹചര്യം. സാധാരണഗതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രോഗാവസ്ഥയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പിറകിൽ നമസ്കരിച്ചതിന് പുറമെ ഇതങ്ങനെയല്ല, ഇത് പ്രത്യേകമായ ഒരു സംഭവമാണ്. കാരണം മുഹമ്മദ് നബിയുടെ കാലശേഷം ഖിയാമത്ത് നാളിനിടയിൽ ഒരു നബി തന്റെ പിറകിൽ നമസ്കരിക്കാനുള്ള ഭാഗ്യം ലോകത്തൊരു ഇമാമിനും ലഭിക്കുന്നതല്ല, എന്നാൽ അത് ലഭിച്ചിരിക്കുന്നത് ഇമാം മഹദിക്ക് മാത്രമാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് അദ്ദേഹം പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു ഈസ ബിനു മറിയം ഫയഖൂലു അമീറുഹുൽ മഹ്ദി, ഈസാ അലൈഹിസ്സലാം ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരും. അദ്ദേഹത്തോട് ആ സമൂഹത്തിന്റെ അമീറായ മഹ്ദി പറയും, തആൽ സല്ലി സല്ലിബിന, അദ്ദേഹം ഈസാ നബിയുടെ വരവ് കാണുമ്പോൾ പറയും അങ്ങ് വരും എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് നമസ്കരിക്കൂ എന്ന് പറയും. ഫയഖൂലു, അപ്പോൾ ഈസാ നബി മറുപടി പറയും, ലാ ഇല്ല ഇന്ന ബഅലഹും അമീറു ബഅൽ, ചിലർ ചിലരുടെ നേതാവാണ്, അള്ളാഹു ചിലരെ ചിലരുടെ നേതാവാക്കി മാറ്റിയിട്ടുണ്ട്, ഇവിടെ നമസ്കരിക്കാൻ വേണ്ടി ഒത്തുകൂടിയിരിക്കുന്ന ആളുകളുടെ ഇമാമായിട്ടുള്ളത് നിങ്ങളാണ്, തെക്കരിമത്തല്ലാം, അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആദരവായി ലഭിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആദിയിലും ഈ ഉമ്മത്ത് ലഭിച്ചിരിക്കുന്ന ആദരവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെയാണ് ഇമാമ് നിൽക്കേണ്ടത്. മറ്റൊരു റിപ്പോർട്ടിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ഇമാമത്തിന് വേണ്ടിയാണ് ഇഖാമത്ത് കൊടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇപ്രകാരം മഹദിയുടെ ധാരാളം സവിശേഷതകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വേറെയും ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മിന്നല്ലദി യുസല്ലി ഈസ ബിനു മറിയമ ഖൽഫഹു, നമ്മിൽ നിന്ന് എന്റെ സന്തതി പരമ്പരയിൽ നിന്ന് ഈസാ നബി പിറകിൽ നിന്ന് നമസ്കരിക്കുന്ന തരത്തിൽ ഇമാമായിട്ടുള്ള ഒരാൾ വരാനുണ്ട് എന്നാണ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം മഹദിയുടെ പിറകിൽ നിന്ന് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ മഹദി ഇമാം നിൽക്കുകയും ഈസാ അലൈഹിസ്സലാം പിറകിൽ നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഈസാ നബി പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന രൂപത്തിലുള്ള ഒരാൾ നമ്മുടെ സന്തതി പരമ്പരയിൽ നിന്ന് വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും ധാരാളം ധനമൊഴുകിയെത്തും, ഒരുപാട് പടയോട്ടങ്ങളുണ്ട്, ഒരുപാട് വലിയ വിജയങ്ങളുണ്ട്, ഒരുപാട് ഗനീമത്ത് സ്വത്തുകൾ, രക്തം ചിന്താതെ പോലും ഒരുപാട് ഗനീമത്ത് സ്വത്തുക്കൾ ആരും അത് തിരിഞ്ഞു നോക്കാതിരിക്കുന്ന വണ്ണം ആർക്കും സ്വത്ത് വേണ്ട, അത്രമാത്രം സ്വത്ത് കൊമിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടമായി അത് മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, യകൂനു ഫീ ആഖിരി ഉമ്മത്തി ഖലീഫ, എന്റെ ഉമ്മത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഒരു ഭരണാധികാരി ഉണ്ടാകും. യഹ്തിൽ മാലു ഹസിയ, അന്ന് ധനമിങ്ങനെ ഒരൊഴുകലൊഴുകും, ലാ യഉദ്ദുഹു അദ്ദ, അതിനെ ആർക്കും എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല, എത്ര സ്വത്തുണ്ട്. ഇന്നൊക്കെ സ്വത്തുക്കളെല്ലാവരും എവിടെയെങ്കിലും ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുക. അന്ന് വഴിയോരത്ത് പോലും ചാക്കുകളിൽ സ്വർണങ്ങളും വെള്ളികളും എല്ലാം ഉണ്ടായിരിക്കും. കാരണം ആരും അത് കട്ടെടുത്തു കൊണ്ടുപോകാൻ പോകുന്നില്ല, പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതില്ലാത്ത വണ്ണം ധാരാളമായി സമ്പത്ത് ഒഴുകുന്ന ഒരു കാലഘട്ടത്തിൽ ഭരണം നടത്തുന്ന ഒരു ഖലീഫ ലോകത്തിന്റെ അവസാന നാളിൽ, ഈ ഉമ്മത്തിന്റെ അവസാന നാളിൽ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസാണ്, കൈഫ അൻതും ഇദാ നസല ഇബ്നു മറിയമ ഫീകും വ ഇമാമുക്കും മിൻകും, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ, നിങ്ങളിലേക്ക് ഈസാ നബി ഇറങ്ങി വന്നിട്ടുണ്ട് പക്ഷേ ഇമാമ് നിൽക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ്, എങ്ങനെയായിരിക്കും ആ സ്ഥിതി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ ഉമ്മത്തിന് അള്ളാഹു കൊടുത്ത ഒരു ആദരവാണ്, ഒരു നബിയെ പിറകിൽ നിർത്തി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു ഇമാമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുക. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇതാണ് ഇമാം മഹദിയെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള കാര്യം. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ തരം കരകളിൽ നിന്നും കലർപ്പുകളിൽ നിന്നും അഴിമതിയിൽ നിന്നും മുക്തമായിരിക്കും. അനീതികളിൽ നിന്ന് മുക്തമായി നീതി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അക്രമത്തിനു പകരം സമാധാനം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ എല്ലാത്തരം തോന്നിവാസങ്ങളും നീക്കം ചെയ്ത് ന്യായവും നന്മയും സമാധാനവും ആ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ രൂപത്തിലുള്ള ഭരണം നടത്തുന്ന ഖലീഫ ഇമാം മഹദി, അദ്ദേഹത്തിന്റെ വരവ് ലോകാവസാനത്തിന്റെ അടയാളമായി, അതും ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇങ്ങനെയുള്ള ധാരാളമായ ഹദീസുകൾ നിരവധി പരമ്പരകളിൽ ഉദ്ധരിക്കപ്പെട്ട മുത്തവാത്തരായ ഹദീസുകളിൽ സ്ഥലപ്പെട്ട ഇമാം മഹദിയെ സംബന്ധിച്ച്
അതിനേക്കാളേറെ വ്യാജമായ റിപ്പോർട്ടുകൾ രാജ്യത്ത് പ്രചരിച്ചിട്ടുണ്ട്. മുമ്പൊരിക്കൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. അതിൽ കള്ളമഹദികൾ ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൽ കള്ളനബിമാരായി വരുന്ന പലരും ഇന്ത്യ രാജ്യത്ത് നിന്ന് വന്ന തമ്മാടിയായ മിർസ ഖാദിയാനി എന്ന് പറയുന്ന ആ ശൈത്വാനിയത്തിന്റെ പ്രചാരകനടക്കമുള്ള ആളുകൾ ഞാൻ മഹദിയാണ് എന്ന് വാദിച്ച്, മഹദി എന്ന് പറഞ്ഞാൽ അത് ഞാനാണെന്ന് വാദിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ ഇതാ മഹദി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഞാനാണ് മഹദി എന്ന് പറഞ്ഞ് മേജിക്കുകൾ കാണിച്ചും ആൾ ദൈവം ചമഞ്ഞുമൊക്കെ ഇന്നും ലോകത്തിന്റെ നാനാദിക്കുകളിൽ മഹദി ചമയുന്നവരുണ്ട്. അതേപോലെ മഹദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും മുൻകാലങ്ങളിൽ കടന്നുപോയിട്ടുമുണ്ട്. കള്ളപ്രവാചകന്മാരും കള്ളസിദ്ധന്മാരും ആൾ ദൈവങ്ങളും അങ്ങനെ പലരും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ അറബി അക്ഷരങ്ങളെല്ലാം ഉരുവിട്ട് ഖുർആനിന്റെ ചില അടയാളങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അങ്ങനെയുള്ള ചില ഹാവഭാവങ്ങളിലൂടെ ഞാനാണ് മഹദി എന്ന് പറയാൻ ശ്രമിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും പാമരന്മാർക്കിടയിൽ പൈശാചികമായ വൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുകയും ജ്യോത്സ്യം നടത്തുകയും സിഹിർ നടത്തുകയും അതിന്റെ മേലാളന്മാരായി നിൽക്കുകയും എന്നിട്ട് അത്ഭുതങ്ങൾ കാണിച്ച് അനുയായികളെ കൂട്ടി ഞാനാണ് മഹദി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾക്കിടയിൽ വളരെ വ്യക്തമായി യഥാർത്ഥ മഹദി എന്ന മാന്യ രൂപത്തെ പരിചയപ്പെടാൻ തക്കവണ്ണമുള്ള വിവരണങ്ങൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് നമ്മൾ നന്നായി പഠിക്കണം. ശരിയായത് പഠിക്കുക, സ്വഹിയായത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് വ്യാജന്മാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി. കുറുക്കുവഴികളൊന്നുമില്ല. ഇതാണ് മഹദിയെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഒരുപാട് തരത്തിൽ മുഹമ്മദ് ബിൻ ഹനഫിയത്ത് ബിൻ അലി മഹദിയാണ്. അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ മകനെ സംബന്ധിച്ച് പറയുന്നു, പിൽക്കാലക്കാരായ ഷിയാക്കൾ ഒരു വിഭാഗം പറഞ്ഞു അദ്ദേഹമാണ് മഹദി എന്ന് പറയുകയുണ്ടായി. അതേപ്രകാരം തന്നെ മറ്റൊരു ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും 1885 സുഡാനിൽ മുഹമ്മദ് അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ വരികയും ഞാൻ മഹദിയാണ് എന്ന് വാദമുന്നയിച്ച് ലോകത്തിന്റെ നാനാദിക്കുകളിൽ അയാൾക്ക് അനുയായി പരമ്പരകൾ ഉണ്ടാവുകയും പിന്നീട് അയാൾ ഏറ്റവും അപമാനകരമായ അന്ത്യത്തിന് വിധിക്കപ്പെടുകയും എല്ലാം ചെയ്ത ചരിത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ ഈ നൂറ്റാണ്ടിൽ 1980 സൗദി അറേബ്യയിൽ മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ ഖഹ്താനി എന്ന് പറയുന്ന ഒരു തമ്മാടി, അയാൾ ഞാനാണ് മഹദി എന്ന് വാദിച്ചു വരികയും സൗദിയിലെ ഭരണാധികാരി അവസാനം അദ്ദേഹത്തെ പിടികൂടുകയും ജയിലിലിടുകയും ഒരുപാട് ആളുകളെ അയാൾക്ക് ബൈഅത്ത് ചെയ്തിരുന്നു. അയാളെ സർക്കാർ വധിച്ചു കളയുകയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തത് ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമാണ്. ഫിത്നത്തുൽ ഹറം എന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ഫിത്നയ്ക്ക് നേതൃത്വം കൊടുത്തത് ഈ തമ്മാടിയായിരുന്നു. ഹറമിൽ രക്തം ചിന്താൻ കാരണമായ പ്രവർത്തനം കഴിഞ്ഞ ഈ നൂറ്റാണ്ടിൽ, കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ അതിലേക്കുള്ള പ്രേരണ കൊടുത്തത് ഈ മഹദീവാദക്കാരനായ ഷിയായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴിതാ അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു തമ്മാടി, ഐസിസ് എന്ന് പറയുന്ന ഒരു തമ്മാടിക്കൂട്ടത്തെ ഉണ്ടാക്കി ഞാനാണ് മഹദി എന്ന് വാദിച്ചുകൊണ്ട് ഏതോ കാണാമറിയത്ത് ജൂതന് വേണ്ടി പുലമ്പിക്കൊണ്ടിരിക്കുകയും അങ്ങനെ പാമരന്മാരായ പല ആളുകളെയും ഇസ്ലാമിന്റെ തനതായ ആദർശത്തിൽ നിന്നും പ്രബോധനത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് കേവലം ഒരു ആത്മഹത്യാ കൂട്ടമായി വളർത്തിയെടുക്കുകയും ചെയ്യുന്ന തമ്മാടത്തിലേക്ക് കൊണ്ടുപോകുന്ന അബൂബക്കറും പറയുന്നത് ഞാനാണ് മഹദി എന്നാണ്. എന്നാൽ യഥാർത്ഥ മഹദി നേരത്തെ പറഞ്ഞതുപോലെ കണ്ണുള്ളവനെ വ്യക്തമായി നോക്കിക്കാണാനും യാതൊരു ആശയക്കുഴപ്പത്തിനും വകയില്ലാത്തവണ്ണം തിരിച്ചറിയാനും സഹായകമായ രൂപത്തിലാണ് ആ മഹദിയെക്കുറിച്ചുള്ള വിവരണം നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. ആ മഹദിയിലൂടെ ചുരുങ്ങിയ കാലഘട്ടത്തിനിടയിൽ ഏത് വർഷത്തിനിടയിൽ തന്നെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത് സംബന്ധിച്ച് ദീർഘമായ ഹദീസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, ധാരാളം ഹദീസുകൾ മഹദി കടന്നു വരുന്നത്, അദ്ദേഹം തന്റെ പടയാളികളുമായി ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് സഞ്ചരിക്കുന്നത്, എല്ലായിടത്തും അദ്ദേഹം വിജയം നേടിയെടുക്കുന്നത്, ഗനീമത്ത് സ്വത്തുക്കൾ കൂമ്പാരമായി കടന്നു വരുന്നത്, അങ്ങനെ ദജ്ജാലിന്റെ ഫിത്നയെ അതേ കാലഘട്ടത്തിൽ തന്നെ നേരിടേണ്ടി വരികയും ദജ്ജാലിനെതിരെ ഒരു സൈന്യത്തെ തയ്യാറാക്കുകയും ചെയ്തു. എന്നിട്ട് ദജ്ജാൽ കൊല്ലപ്പെടുന്നതുകൂടി കണ്ടതിനു ശേഷമാണ് മഹദിയുടെ ഭരണത്തിന് അന്ത്യമുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി പഠിപ്പിക്കപ്പെട്ട ഓരോ കാര്യത്തെ സംബന്ധിച്ചും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും ചിന്തിക്കേണ്ടത് ചിന്തിക്കേണ്ട പ്രകാരം ഉൾക്കൊള്ളുകയും ചെയ്യണം. ഇലൈഹി യുറദ്ദു ഇൽമുസ, യഥാർത്ഥത്തിൽ ലോകാന്ത്യത്തെ സംബന്ധിച്ചുള്ള ശരിയായ വിവരം അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. എന്നാൽ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ അള്ളാഹു കാണിച്ചു തരുന്നുമുണ്ട്. അവർ ചോദിക്കുന്നു എപ്പോഴാണ് ലോകാന്ത്യം സംഭവിക്കുക എന്ന്. ഖുൽ, നീ പറയുക, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, ലോകാന്ത്യത്തെക്കുറിച്ചുള്ള അറിവ് അത് എന്റെ റബ്ബിങ്കൽ മാത്രമാണ്. ലാ യുജല്ലിഹാ ലിവഖ്തിഹ, അതിന്റെ സമയത്തല്ലാതെ അത് വെളിപ്പെടുകയില്ല. ഇല്ലാഹു, അവനല്ലാതെ അത് വെളിപ്പെടുത്തുകയില്ല. ലോകാവസാനം എപ്പോഴാണ് എന്നും അത് സംഭവിക്കുമ്പോഴല്ലാതെ അള്ളാഹു ആരെയും അറിയിക്കാൻ പോകുന്നില്ല. ഇല്ലാ സക്കുലത്ത് വിസമാവാത്തി വലർ,
ലോകാന്ത്യം എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾക്കും ഭൂമിക്കും അതീവ ഭാരമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ലോകാന്ത്യത്തിന്റെ അടയാളങ്ങൾ കാണുമ്പോൾ മുസ്ലിങ്ങൾ ഫസൽ കാണിക്കണം, അവർക്ക് ഭീതി ഉണ്ടാകണം, അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് അവർ പേടിക്കണം.
ലോകാവസാനത്തിൽ തിന്മകൾ പെരുകും, തിന്മ ലാ തഖൂമു സാഅത്തു ഇല്ലാ ഫീ ശിറാരിൽ ഖൽഖ്, ദുഷിച്ച ഒരു ജനതയിലല്ലാതെ ലോകാന്ത്യം സംഭവിക്കുകയില്ല. അതായത് ഈ മഹദിയുടെ കാലഘട്ടത്തിൽ വലിയൊരു വിഭാഗം ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാമിന് വളർച്ച ഉണ്ടാവുകയും നന്മകൾ നിലനിൽക്കുകയും ചെയ്യുമെങ്കിലും കുറഞ്ഞ കാലം മാത്രമാണ് അതിന്റെ നിലനിൽപ്പ്. നല്ല ആളുകളെല്ലാം മഹദിയുടെ പിന്നാലെ തന്നെ ഒന്നൊന്നായി മരണപ്പെട്ടു പോവുകയും പിന്നീട് ദുഷിച്ചവർ മാത്രം നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് ലോകാവസാനത്തിന്റെ ഇനി നാം പഠിക്കാൻ പോകുന്ന അടയാളങ്ങൾ ഓരോന്നും സംഭവിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടണം. ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങൾ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ധാരാളം അടയാളങ്ങൾ വരുന്നത് സംബന്ധിച്ച് നാം പഠിച്ചിട്ടുള്ളതാണ്. ആ അടയാളങ്ങളിൽ ഒന്ന് പിന്നെ ഗ്രഹണമാണ്. ഗ്രഹണം ലോകാവസാനത്തിന് അടയാളമായി. ഫൈദാ ബരിഖൽ ബസർ വഖസഫൽ ഖമർ, എപ്പോഴാണ് ലോകാന്ത്യം കണ്ണഞ്ചിപ്പോകുമ്പോൾ, ഗ്രഹണം ചന്ദ്രന് ഗ്രഹണം ബാധിക്കുമ്പോൾ എന്ന് ഖുർആൻ നമുക്ക് കാണാം. അത് ലോകാവസാനത്തിന് അടയാളമാണ്. അതും ഏറ്റവും വലിയ അടയാളങ്ങൾക്ക് മുമ്പേ സംഭവിക്കുന്ന അടയാളമാണ്. ലോകാവസാനം നടക്കുന്നത് ഒരു ഗ്രഹണ ദിവസത്തിലായിരിക്കും. ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കലണ്ടറുകളിൽ കണക്കാക്കപ്പെടുന്ന ദിവസങ്ങളിലായിരിക്കും ഗ്രഹണം സംഭവിക്കുക. എന്നാൽ കലണ്ടറുകൾക്കപ്പുറത്തും ഗ്രഹണം കൊണ്ടുവരുന്നവരാണ് അല്ലാഹു. ഒന്നുകിൽ കലണ്ടറുകൾ നിശ്ചയിക്കാൻ സാധിച്ചിട്ടുള്ള ആ തീയതിയിൽ തന്നെ, അല്ലെങ്കിൽ അല്ലാഹു തീരുമാനിക്കുന്ന ആ തീയതിയിൽ ഒരു ഗ്രഹണ നാളിലാണ് ലോകമൊട്ടാകെ നശിക്കുക എന്ന് നാം മനസ്സിലാക്കണം. ഇത് ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം, ഇങ്ങനെ ഗ്രഹണം സംഭവിക്കുമ്പോൾ, സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും അസ്വസ്ഥനായി കാണാറുണ്ട്. അദ്ദേഹം വെപ്രാളം കാണിക്കും, അദ്ദേഹം ബേജാറ് കാണിക്കും, അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റോടും. ഒരു അപകടം കണ്ടതുപോലെ പെട്ടെന്നൊരു അപകടം വന്നാൽ നമ്മൾ ഓടിപ്പോകില്ലേ? ഇപ്പൊ അവിടെ ഒരു പാമ്പിനെ കണ്ടാൽ പെട്ടെന്ന് നമ്മൾ ചാടി എണീറ്റോടില്ലേ? എന്നതുപോലെ ഗ്രഹണം വന്നു എന്നറിഞ്ഞാൽ നേരത്തെ അറിയാനൊന്നും വഴിയില്ലല്ലോ. അതിന്റെ അടയാളങ്ങൾ കാണുമ്പോഴേക്കും നബി ആകുലത കാണിക്കുകയും പള്ളിയിൽ അല്ലെങ്കിൽ ഉടനെ പള്ളിയിലേക്ക് പുറപ്പെടുകയും എല്ലാവരോടും പള്ളിയിലേക്ക് വരാൻ ആഹ്വാനം ചെയ്യുകയും അങ്ങനെ ഗ്രഹണം അവസാനിക്കുന്നതുവരെ ദീർഘമായ റുക്കുവും ദീർഘമായ സുജൂദുമായി പള്ളിയിൽ അദ്ദേഹം നമസ്കാരത്തിൽ മുഴുകുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ ഇങ്ങനെയൊരു ഭയത്തോടുകൂടി സ്വീകരിക്കുന്ന മുത്തഖികളായി മാറാൻ നമുക്ക് സാധിക്കണം. ആ നിലവാരത്തിൽ മരണപ്പെടാൻ സൌഭാഗ്യമുള്ള സച്ചരിതരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. അമ്മാ ബഅദു, ഫത്തഖുല്ലാഹ ഇബാദല്ലാ, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ അടയാളങ്ങളിൽ, 10 അടയാളങ്ങളിൽ ഒന്നാമത്തേതായി മഹദിയുടെ വരവിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ഭരണത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ലോകാവസാനത്തിന്റെ മറ്റു രണ്ട് അടയാളങ്ങളായി കടന്നുവരുന്ന മസീഹുൽ ലലാല, മസീഹുൽ ഹിദായ. മസീഹുൽ ലലാല എന്ന് പറഞ്ഞാൽ മസീഹു ദജ്ജാൽ, ദജ്ജാലിനെ സംബന്ധിച്ച് ഇൻഷാല്ലാ നമുക്ക് വായിക്കണം. അതേപ്രകാരം മസീഹുൽ ഹിദായ ഈസാ അലൈഹി ഇസ്ലാം, ദജ്ജാലിനെ വധിച്ചു കളയുന്ന ഈസാ അലൈഹി ഇസ്ലാം, ഇത് രണ്ടിനും സാക്ഷ്യം വഹിക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്ന ഒരാൾ കൂടിയാണ് ആര്? ഇമാം മഹദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൗ തഅലമൂന മാ അഅലമൂ ലലഹിക്തും ഖലീലൻ വലബകൈതും കസീറ, ഞാൻ അറിയുന്നത് നിങ്ങളും അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ അല്പം മാത്രം ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു എന്നാണ്. വലമാ തലദത്തും ബിന്നിസായ അലൽ ഫുറുഷ്, ഒരിക്കലും നിങ്ങൾ ഭാര്യമാരുമായി നിങ്ങളുടെ വിരിപ്പുകളിൽ രമിക്കുമായിരുന്നില്ല. ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ വലഹറജ്തും മിലസ്സഇദാതി തജ്അറൂന ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും മലകളിലേക്കെങ്ങാനും കയറിപ്പോകും, അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് അള്ളാഹുവെ ഫിത്നയിലൊന്നും എന്നെ അകപ്പെടുത്തരുതേ എന്ന് അലമുറയിട്ടുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ നിന്നൊഴിഞ്ഞ് ഏതെങ്കിലും മലകളിലേക്ക് കയറിപ്പോകുന്ന സാഹചര്യമുണ്ടാകും. അത്രയും ഗൌരവമേറിയ സംഗതികളാണ്
ലോകാവസാനത്തോടനുബന്ധിച്ച് നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്തതിലു ഇന്ദ കൻസികും ഹാദാ സലാസ കുല്ലുഹും ഇബ്നു ഖലീഫ സുമ ലാ യസ്ലു ഇലാ വാഹിദി മിൻഹും സുമ തഖ്ബിലു റായാതു സൂദ് മിൻ ഖിബലിൽ മശ്രിഖ്.
അതായത് മൂന്ന് ഭരണാധികാരികൾ, മുസ്ലിം ലോകത്തിന് നേതൃത്വം നൽകുന്ന മൂന്ന് ഖലീഫമാർ, അവർ ഏതെങ്കിലും ചില നിധികൾക്ക് വേണ്ടി, സ്വത്തിനു വേണ്ടി, ഏതു തരത്തിലുമാകാം, മൂല്യമുള്ള ഏതെങ്കിലും വസ്തുക്കൾക്ക് വേണ്ടി പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കറുത്ത പതാകയുമായി അള്ളാഹു മറ്റൊരു ഖലീഫയെ, ഒരു ഭരണാധികാരിയെ പറഞ്ഞയക്കുന്നത്. അത് മറ്റാരുമല്ല, അൽ മഹ്ദി, മഹ്ദിയാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളുടെ ഭരണാധികാരികൾ തന്നെ ശൈഥില്യത്തിലും പരസ്പര പോരാട്ടത്തിലും, പ്രത്യേകിച്ചും അത് മൂന്ന് സ്ഥാനങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും ആ മൂന്നാളുകളും പരസ്പരം പോരടിക്കുകയും അങ്ങനെ അങ്ങേയറ്റ മുസ്ലിം ഉമ്മത്ത് വേദനിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ മുസ്ലിം ഉമ്മത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തുകൊണ്ട് ഇമാം മഹദി വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിലസിലത്ത് സ്വഹീഹയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് യസ്ഖീഹില്ലാഹുൽ ഗൈസ, അദ്ദേഹം മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അള്ളാഹു മഴ നൽകുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ധാരാളമായി മഴയുണ്ടാകുമെന്നാണ്. അതേപ്രകാരം ഭൂമി അതിന്റെ ചെടികളെയെല്ലാം, തുഹ്രിജുൽ അർളു നബാത്തഹ, അതിന്റെ ചെടികളെയെല്ലാം ഭൂമി മുളപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് കുറെ ഒരുപാട് കാലം ചെടികളില്ലാതെ വരൾച്ചയിലും പട്ടിണിയിലും കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ വരവോടുകൂടി ചെടികളുണ്ടാകും എന്നാണ്. അതേപോലെ വയോത്തിൽ മാലസിഹാഹൻ, സ്വത്തിനെ ശരിയായ രൂപത്തിൽ ഹലാലായ ഹറാമിന്റെ സ്വത്തുകൾ കുമിഞ്ഞുകൂടിയ ഒരു സമൂഹത്തിലേക്ക് ഹലാലായ സ്വത്തുക്കൾ കടന്നുവരുന്ന ഒരു കാലഘട്ടം വരും എന്നൊക്കെയാണ് നേരത്തെ നാം വായിച്ചിട്ടുള്ള ഹദീസുകളിൽ നിന്ന് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹദി വരുന്ന ഒന്നാമത്തെ ദിവസം തന്നെ അദ്ദേഹം നന്മ നടപ്പാക്കിക്കൊണ്ടാണ് വരിക. കാരണം മഹദിയെ തടയാനോ അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളെ ചെറുക്കാനോ ആ കാലഘട്ടത്തിൽ ആർക്കും അള്ളാഹു അവസരം കൊടുക്കുകയില്ല എന്നൊരു പ്രത്യേകത. ഏഴു വർഷമാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഭരണത്തിനുണ്ട്. ഒന്നാമത്തെ രാത്രിയിൽ തന്നെ അദ്ദേഹം പരിഷ്കരണം ആരംഭിക്കും. ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ സ്വഹീഹായി വന്നത് കാണാം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, അന്ന നബിയ അലൈഹി സ്വലാത്തു വസലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, പറഞ്ഞു, അൽ മഹ്ദിയു മിന്നാ, മഹദി നമ്മിൽ നിന്നുള്ളതാണ്, അഹ്ലുൽ ബൈത്ത്, അതായത് അഹ്ലുൽ ബൈത്ത് അഹ്ലുൽ ബൈത്തിൽ നിന്നുള്ളതാണ്. യുസ്ലിഹുല്ലാഹു ഫീ ലൈല, അല്ലാഹു അദ്ദേഹത്തെ ഒരൊറ്റ രാത്രിയിൽ തന്നെ പരിഷ്കരണം വരുത്തുന്നവനാക്കി തീർക്കുമെന്നാണ്. ആ വരുന്ന രാത്രിയിൽ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ആ ഇരുട്ടിനെയും അനീതിയെയും നീക്കം ചെയ്തുകൊണ്ട് അദ്ദേഹം കടന്നുവരും എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഹബ് ഔ ലാ തൻഖദി ദുനിയ, ഈ ദുനിയാവ് ഇല്ലാതാകുകയില്ല, കടന്നു പോവുകയില്ല, ഹത്താ യംലിക്കൽ അറബ റജുലുൻ മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അറബികളെ ഭരിക്കുന്നതുവരെ, അറബികളുടെ ഭരണാധികാരിയായി വരുന്നതുവരെ. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസിൽ വന്ന പോലെ അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരിനോട് യോജിക്കുന്നതാണ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് എന്റെ പിതാവിന്റെ പേരിനോട് യോജിക്കുന്നതാണ് എന്നിങ്ങനെയെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മഹദിയെ സംബന്ധിച്ചും പഠിക്കുന്നതോടെ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. രണ്ടാമതായി ദജ്ജാലിന്റെ വരവ്. ദജ്ജാലിനെ സംബന്ധിച്ചും ഒരുപാട് കെട്ടുകഥകളും കള്ളക്കഥകളും നമ്മുടെ നാട്ടിലുണ്ട്. മഹദിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, മുമ്പ് സൂചിപ്പിച്ചതാണെങ്കിലും ഷിയാക്കൾ അലിയുടെ പരമ്പര മാത്രമേ ലോകം ഭരിക്കാവൂ എന്നൊരു വാദമുന്നയിക്കുന്നുണ്ട്. 12 മക്കളാണ് ഭരിക്കേണ്ടത്. അതുകൊണ്ടാണ് അവരിലെ ഏറ്റവും പ്രബല വിഭാഗം ഇസ്നാശരിയ എന്നറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ 12 എന്നുള്ളത് യഹൂദികളുടെ ഒരു പ്രത്യേകമായ കണക്കാണ്. യഹൂദികൾ 12 ഗോത്രങ്ങളുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി 12 അരിവുകൾ മൂസാ റസൂലുള്ളാഹി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒഴുക്കപ്പെട്ടു. ഇതൊക്കെ നമുക്കറിയാം. ഈ യഹൂദിയുടെ കണക്കാണ് ഷിയാക്കൾ പറയുന്ന ഈ സനാശരിയുടെ കണക്ക് എന്ന് മനസ്സിലാക്കണം.
കാരണം യഹൂദിയായ ഇബ്നു സബാണ്
യഹൂദി ആശയങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഷിയായിസത്തെ രൂപീകരിച്ചത്. അവരീ മഹദിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച മുഴുവൻ വാദങ്ങളെയും നിഷേധിക്കുകയും എന്നിട്ട് യഥാർത്ഥ മഹദി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, അലിയുടെ 12-ാമത്തെ പേരക്കുട്ടി, മകൻ, മകന്റെ മകൻ, മകന്റെ മകന്റെ മകൻ. യഥാർത്ഥത്തിൽ അലിക്ക് അങ്ങനെ ഒരു 12-ാമത്തെ പേരക്കുട്ടിയില്ല. കാരണം അതിൽ 11-ാമത് വരുന്ന ആൾ ഒരുപാട് കല്യാണം കഴിച്ചിട്ടും അതിലൊരു കുഞ്ഞുപോലും അള്ള കൊടുത്തിട്ടില്ല. കാരണം അവരെ വാദത്തെ അള്ള തന്നെ തകർക്കാണ്. 12-ാമത് ആൾ വേണ്ടേ? അലി റളിയല്ലാഹുവിന്റെ മകനുണ്ട്, മകന് മകനുണ്ട്, അവരുടെ മകനുണ്ട്. 11-ാമത്തെ മകൻ, അതായത് ഹസനുൽ അസ്കരി, അയാൾക്ക് മക്കളില്ല. അയാൾ മരിക്കുന്നവരെ അയാൾക്ക് മക്കളില്ല. ഒരുപാട് കല്യാണം കഴിച്ചു, ഒന്നിലും അയാൾക്ക് മക്കളില്ല. അയാളുടെ മരണം കഴിഞ്ഞ് 10 കഴിഞ്ഞ് യഹൂദികൾ കള്ളക്കഥയുണ്ടാക്കി അയാൾക്ക് വാനലോകത്ത് ഒരു പ്രഭുകുമാരിയിൽ അള്ളാഹു ഒരു അത്ഭുത പുത്രനെ ജനിപ്പിക്കുകയും അവൻ ഭൂമിയിലേക്ക് വരികയും 5 വയസ്സുവരെ ഇവിടെ എവിടെയോ ഒരു പ്രത്യേക താവളത്തിൽ താമസിക്കുകയും ഭൂമിക്കടിയിൽ ഒരു സിർദാബിലേക്ക് രഹസ്യമായി ഈശാനവി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതുപോലെ ഭൂമിയുടെ അടിയിൽ ഒരു സിർദാബിലേക്ക് ഇയാളെ പ്രത്യേകമായി സൂക്ഷിച്ച് താമസിപ്പിക്കുകയും ഇനി ലോകത്ത് എപ്പോഴാണോ മുസ്ലിങ്ങളുടെ ഭരണാധികാരം പകുതി ഭാഗത്തും കടന്നുവരുന്നത്
ആ സമയത്ത്
യഥാർത്ഥ മഹദി പുറത്തേക്ക് വരും. പന്ത്രണ്ടാമത്തെ ഇമാം വരും. അൽ മഹദി അൽ മുൻതദർ എന്നാണ് പറയുക, കാത്തിരിക്കുന്ന മഹദി. ഇത് കള്ളക്കഥയാണ്, ഇത് കെട്ടുകഥയാണ്, ഇത് യഹൂദിയുടെ കഥയാണ്. ഈ മഹദിയുടെ പേരിലാണ് ഷിയാക്കൾ ലോകത്തുടനീളം ഹൂസികളായും നുസൈരികളായും ഇസനാശരികളായും റാഫിദുകളായും ലോകത്ത് നാടുന്നവളെ തെണ്ടുനിരങ്ങി മുസ്ലിം ഉമ്മത്തിനെ, പ്രത്യേകിച്ച് മുവഹ്ഹിദുകളെ, അഹ്ലു സുന്നയെ കൊന്നൊടുക്കുന്ന കൊലപാതക സംഘങ്ങളായി ഈ ഷിയാക്കൾ മാറിയത്. ഈ മഹദി വരാൻ ഞങ്ങൾ അതാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് വാദിച്ചുകൊണ്ടാണ് ഇവർ ചെയ്തത് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇവരുണ്ടാക്കുന്ന ഈ ഇരുട്ടുകൾക്കിടയിൽ തന്നെയാണ് സമാധാനവുമായി യഥാർത്ഥ മഹദി കടന്നു വരിക. അതേസമയത്ത് ലോകം അവസാനിക്കുന്നു എന്ന തിരിച്ചറിവ് ഈമാനുള്ള ഓരോരുത്തർക്കും ഉണ്ടാകും. യഥാർത്ഥ ജീവിതം മരണാനന്തരമാണ്. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി അറിയുന്നത് പോലെ നമുക്കറിയുമായിരുന്നെങ്കിൽ നമ്മൾ അല്പം മാത്രമേ ചിരികളികളിൽ മുഴുകുകയുള്ളൂ. കൂടുതലായി നമ്മൾ കരയും. നമുക്ക് നമ്മുടെ ബെരിപ്പുകളിൽ ഭാര്യമാരുമായി സല്ലപിക്കുവാനോ അതേപോലെ തന്നെ സന്തോഷിക്കുവാനോ ഉള്ള സമയമുണ്ടാവുകയില്ല. നേരെ മറിച്ച് റബ്ബേ ഫിത്നയിൽ നിന്ന് രക്ഷിക്കണം, നരകത്തിലേക്ക് വീഴുന്നതിൽ നിന്ന് കാക്കണം, നന്മകളുടെ ജീവിക്കാരനെ സഹായിക്കണം എന്ന് മുറവുകൂട്ടി വല്ല മലമുകളിലേക്കും കയറുന്ന അവസ്ഥയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാവുക. അങ്ങനെ ഈ ഏതൊരു പരീക്ഷണഘട്ടത്തിലും ഫിത്നയുടെ സന്ദർഭത്തിലും ഈമാനിൽ അടിയുറച്ചു നിൽക്കുന്ന സച്ചരിതരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുമ്മ റബ്ബന സബ്ബിത് ഖുലൂബന, اللهم ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وآخر دعوانا أن الحمد لله رب العالمين.